നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിൽ വസന്തകാലമാണിത്. മനോഹരമായ പൂക്കാലം, പക്ഷേ പലർക്കും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത അലർജിയുടെ കാലം കൂടിയാണ്. തുമ്മിയും ചീറ്റിയും ദിവസങ്ങൾ കഴിക്കുന്നവരായിരിക്കും പലരും. ഓസ്ട്രേലിയക്കാരിൽ 4 ഇത്തരം അലർജിയുടെ പിടിയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വസന്തകാലത്തിൽ സാധാരണയായി അനുഭവപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അത് തടയാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങളെയും കുറിച്ച് സംസാരിക്കുകയാണ് അഡലേഡ് ആഷ്ഫോർഡ് കാൽവറി ഹോസ്പിറ്റലുകളിൽ ഡോക്ടറായ സുധീർ അഹമ്മദ് പുതിയ വീട്ടിൽ. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ നവ്യ വിശ്വനാഥ്. രോഗങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുമെല്ലാമുള്ള വിവിധ തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ SBS മലയാളം വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുകൂടാതെ ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വിവിധ വിഷയത്തിലുള്ള മലയാളം പോഡ്കാസ്റ്റുകളും SBS മലയാളം വെബ്സൈറ്റിലൂടെ എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. സ്വാഗതം ഡോക്ടർ സുധീർ അഹമ്മദ് SBS മലയാളത്തിലേക്ക്.
Thank you very much for inviting me.
ഡോക്ടർ, തണുപ്പ് കാലം മാറി നമ്മൾ ഓസ്ട്രേലിയ വസന്തകാലം അഥവാ സ്പ്രിംഗ് സീസണിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. വസന്തകാലം പലർക്കും പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലം കൂടിയാണ്. എന്തൊക്കെയാണ് പൊതുവെ സ്പ്രിംഗ് സീസണിൽ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ?
വസന്തകാലം അല്ലെങ്കിൽ സ്പ്രിംഗ് ഓസ്ട്രേലിയയിലെ വളരെ മനോഹരമായ ഒരു സമയമാണ്. ചെടികളും പൂക്കളും എല്ലാം വീണ്ടും തളിരിടുകയും തണുപ്പ് മാറി വെയിൽ വരികയൊക്കെ ചെയ്യുന്ന സമയമാണ്. എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. ആരോഗ്യപരമായിട്ട് ആക്ച്വലി ഇത് ആരോഗ്യം കൂടുതലുള്ള സമയമാണ്. എന്നാൽ ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും അലർജി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു സമയമാണ് വസന്തകാലം. അതുകൂടാതെ വേറെ കുറെ കാര്യങ്ങൾ കൂടി ഈ സമയത്ത് കോമൺ ആയി കാണാറുണ്ട്. മെയിൻ ആയിട്ട് കാണുന്നത് ഒന്ന്, ഈ തണുപ്പൊക്കെ കഴിഞ്ഞ് വസന്തം തുടങ്ങുമ്പോൾ ആൾക്കാർ വീണ്ടും ആക്റ്റീവ് ആവുകയും അത് സംബന്ധിച്ച് നടത്തവും ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഇനോ ക്ഷതങ്ങളും ഒടിവുകളും ഒക്കെ കൂടുതലായി കാണാം. അതുകൂടാതെ ഈ പല ഇഴജന്തുക്കളും പല പ്രാണികളും പുറത്തു വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ സ്പൈഡർ ബൈറ്റ്സ് അല്ലെങ്കിൽ ഇനോ വളരെ അപൂർവമായിട്ട് സ്നേക്ക് ബൈറ്റ്സ് ഇതൊക്കെ കൂടുതലായി കാണുന്ന സമയം കൂടിയാണ് സ്പ്രിംഗ്. സ്നേക്ക് ബൈറ്റ് കൂടുതൽ സമ്മറിലാണ്, പക്ഷെ സ്പ്രിംഗിൽ ഇവർ തണുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ തുടങ്ങും. അത് പറയുമ്പോൾ തന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അപൂർവമാണ് ഓസ്ട്രേലിയയിൽ. പക്ഷെ അലർജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൂടുതലാവുന്ന ഒരു സമയമാണ് സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലം.
ഇതുപോലെയുള്ള ബീ ബൈറ്റുകള് അത് പോയിസണസ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ടോ?
ബീ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആൾക്കാർക്ക് നല്ല വേദനയും കടച്ചിലുമാണ് ഉണ്ടാവുക. പക്ഷെ ചുരുക്കം ചില സിറ്റുവേഷനിൽ ബീ ബൈറ്റുകൾ സിവിയർ അലർജി, സിവിയർ അനാഫിലാക്സിസ് പോലെ ഉണ്ടാക്കും. അപ്പോ മറ്റേ ഇപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേദനയ്ക്കുള്ള വേദന സംഹാരികൾ കഴിക്കാം, പിന്നെ ആന്റിഹിസ്റ്റമിൻ അങ്ങനെയുള്ളതെല്ലാം കഴിക്കാം. പക്ഷെ ഈ എന്താ പറയാ, തൊണ്ട വീങ്ങുകയോ ശ്വാസതടസ്സം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ബോധം പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനടി നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ സ്വീകരിക്കണം. അപ്പം അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വളരെ ചുരുക്കം ചില സിറ്റുവേഷൻസിലാണ് ഇങ്ങനെ സിവിയർ അലർജിക് റിയാക്ഷൻ ആയിട്ട് വരിക. അപ്പൊ ഈ ബീ ബൈറ്റ് ബീ സ്റ്റിംഗ് എന്നുള്ളത് ഒരു പ്രോബ്ലം ആണ്, ഈ സ്പ്രിംഗിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ്.
അത് എന്തുകൊണ്ടായിരിക്കും ഈ അലർജികൾ ഇങ്ങനെ കൂടുതലായിട്ടും ഈ ഒരു വസന്തകാലത്തിൽ കാണാനുള്ള ഒരു പൊതുവെയുള്ള കാരണം?
അതിന്റെ മെയിൻ കാരണം പോളൻ സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഞാൻ പറഞ്ഞ പോലെ ഇലകളെല്ലാം കൊഴിഞ്ഞ് പോയ ഒരു സമയത്ത് നിന്ന് വീണ്ടും തളിർക്കുകയാണ് ഇതെല്ലാം. അതിന്റെ കൂട്ടത്തിൽ പൂവുകളും പോളൻസും ഉണ്ടാവുകയാണ്. അത് ഈ പല കാരണങ്ങളും കാറ്റുകൊണ്ടും ഒക്കെ പടരുമ്പോൾ ഈ അലർജിക്ക് പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള, അതായത് അലർജി മുമ്പ് ഉണ്ടായുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഇത് കൂടുതൽ സിംപ്റ്റംസ് വരാനുള്ള ഒരു സമയമാണ് ഈ സമയം.
മുമ്പേ അലർജി ഉള്ളവരിലാണ് ഈ പോളൺ അഥവാ പൂമ്പൊടി കൂടുതലായി കാണുന്ന സമയത്ത് അവർക്ക് ഇത്തരം അലർജികൾ കൂടുതലായിട്ടും കാണുന്നത്. അല്ലാതെ മൈഗ്രേറ്റ് ചെയ്ത് വന്നവരിൽ അവിടുത്തെ കാലാവസ്ഥയും ഇവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയപ്പം ആ ഒരു കാലാവസ്ഥ വ്യതിയാനം അങ്ങനെ പെട്ടെന്ന് ഇതുവരില്ലാത്ത ആളുകൾക്ക് പുതുതായിട്ട് ഇങ്ങനെ അലർജികൾ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു കാലത്ത്?
അത് ഉറപ്പായിട്ടും ഉണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പറയുന്നൊരു നിയമമുണ്ട്, ഭൂമിക്കടിയിലുള്ള എല്ലാ സൂര്യനടിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അലർജി വരാം. അപ്പോൾ പുതുതായിട്ട് വരുന്ന ഈ പോളൻസ് അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന പൂ, നാട്ടിൽ നമ്മൾ ഇതുവരെ എക്സ്പോസ്ഡ് ആവാത്ത തരത്തിലുള്ള അലർജൻസ്, അതിനോട് എക്സ്പോസ് ആവുമ്പോൾ ഈ സിംറ്റംസ്, മുമ്പ് അലർജി ഇല്ലാത്തവർക്കും ഇങ്ങനത്തെ സിംറ്റംസ് വരാനുള്ള സാധ്യതയുണ്ട്. അലർജി മുമ്പേ ഉള്ളവർക്ക് അത് കൂടുതൽ സിംറ്റമാറ്റിക് ആവുന്നത് ഈ സമയത്താണ്. പക്ഷെ അത് ഇല്ലാത്തവർക്കും ഈ സമയത്ത് ഇങ്ങനത്തെ സിംറ്റംസ് വരാനുള്ള സാധ്യത കൂടുതലാണ്.
എന്തൊക്കെ തരത്തിലുള്ള അലർജികളാണ് ഈ ഒരു കാലത്ത് കൂടുതലായിട്ട് കാണുന്നത്?
കൂടുതലായിട്ട് കാണുന്നത് ഹേ ഫീവർ ആണ്. അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള തുമ്മൽ, മൂക്കടപ്പ്, തലവേദന, തൊണ്ടവേദന, ഇങ്ങനെയുള്ള മൈനർ സിംറ്റംസ് ആണ് സാധാരണ കാണുക.
അപ്പം ഈ ഹേ ഫീവറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഒരു പനി പോലെ തന്നെയാണ് അല്ലേ?
പനിയൊക്കെ കൂടുതൽ തുമ്മൽ, മൂക്കടപ്പ്, തൊണ്ടവേദന, തലവേദന, പിന്നെ ഈ ഹേ ഫീവർ വന്നിട്ട് മൂക്കടപ്പ് കൂടിയിട്ട് ഉണ്ടാവുന്ന സൈനസൈറ്റിസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ തുമ്മലാണ് പ്രധാനം, തുമ്മലും മൂക്കൊലിപ്പുമാണ് പ്രധാനം.
ഈ ആസ്മ പോലെയുള്ള കാര്യങ്ങള് അങ്ങനെ?
ആസ്മയുള്ളവർക്ക് ഈ ശ്വാസമുട്ടൽ കൂടാനുള്ള സാധ്യതയും വലിവ്, അതായത് വീസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ സമയത്ത്.
അപ്പം ഹേ ഫീവറും ആസ്മയൊക്കെയാണ് ഈ ഒരു വസന്തകാലത്തിൽ കൂടുതലായിട്ടും ആളുകളിൽ കണ്ടുവരുന്ന അലർജികൾ അല്ലേ?
ഡെഫിനറ്റ്ലി, യെസ്, അതെ.
അതിപ്പം ഓസ്ട്രേലിയൻ അലർജിയുടെ ഒരു തലസ്ഥാനം എന്ന് തന്നെയാണ് പല ആരോഗ്യ വിദഗ്ധരും ഇപ്പൊ വിശേഷിപ്പിക്കുന്നത് തന്നെ അല്ലേ?
അത് അങ്ങനെ അങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെ അതിന്റെ വേറൊരു കാരണം കൂടെ എന്താണെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയില് ഇത് നമ്മൾ ഹെൽത്ത് സിസ്റ്റം വളരെ നല്ലതായത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പിക്ക് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് അതിന്റെ വേറൊരു കാരണം.
ഇത് കുട്ടികളിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണുന്നതായിട്ട് തോന്നി ഉണ്ടോ? കുട്ടികളിലാണോ ഇത് കൂടുതലായിട്ട് കാണുന്നത്?
കുട്ടികളിലാണ് പലപ്പോഴും അലർജി തുടങ്ങുക, കുട്ടി നമ്മുടെ കുട്ടിക്കാലത്താണ്. പിന്നെ നമ്മളത് വളരുംതോറും ഭൂരിഭാഗം പേരും ഈ അലർജിയിൽ നിന്ന് മുക്തരാകും. പിന്നെ ചിലർക്ക് മാത്രം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് ആർക്ക് കണ്ടിന്യൂ ചെയ്യും, ആർക്ക് കണ്ടിന്യൂ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല.
ഓ, അലർജി ഒരു പ്രായം കഴിയുമ്പം അത് പതിയെ തനിയെ അത് മാറി വരുന്ന അലർജികളാണ് അല്ലേ?
പലർക്കും മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. അത് നമ്മൾ എക്സ്പോസ്ഡ് ആവുമ്പോൾ നമ്മുടെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ബോഡി തന്നെ ഡീസെൻസിറ്റൈസ്ഡ് ആവുകയാണ് അത്. അത് പലപ്പോഴും അപ്പൊ കുട്ടിക്കാലത്തുള്ള പല അലർജികളും നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ പോയി പോകുന്നതായിട്ട് കാണാവുന്നതാണ്.
മറ്റൊരു കാര്യം, കൊറോണ കാലത്തിന് ശേഷം ഇത്തരം അലർജികൾ കണ്ടുവരുന്നവരുടെ എണ്ണം കൂടുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ?
അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. കൊറോണയുമായി ഈ അലർജികളെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള പഠനങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. ഇപ്പോ
ഈ ഒരു സമയത്ത്, ഈ പോളൻ സീസണിൽ, ഈ വസന്തകാലത്തിൽ ഇതുപോലെ അലർജിയൊക്കെ ഉള്ള കൂടുതലായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് എന്തൊക്കെ കരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്?
പ്രധാനമായിട്ട് കരുതലുകൾ അലർജിനോടുള്ള എക്സ്പോഷർ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഔട്ട്ഡോർ അധികം പോവാതിരിക്കുക, പോവുകയാണെങ്കിൽ തന്നെ മുഖം പൊത്തിപോകാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം എടുക്കുക, അത് തുവാല ആയാലും അല്ലെങ്കിൽ ഒരു മാസ്ക് ആയാലും എന്തെങ്കിലും ഉപയോഗിക്കുക. അതാണ് വേറൊരു ഒരു കാര്യമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെയുള്ള ഒരു കാര്യമായിട്ട് ചെയ്യാനുള്ളത് ഒരു ആൻറ്റി ഹിസ്റ്റമിൻ ഗുളികയുടെ ഒരു സപ്ലൈ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരുക്കി വെക്കുക, ഇങ്ങനെ ഉണ്ടാവുമ്പോൾ കഴിക്കുക. പല ആൻറ്റി ഹിസ്റ്റമിൻ ഗുളികൾക്കും ഇപ്പോൾ പാർശ്വഫലങ്ങളൊക്കെ, സൈഡ് എഫക്ട്സ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഉറക്കം വരാത്ത ആന്റി ഹിസ്റ്റമിൻ ഗുളികളൊക്കെ ഉണ്ട്, അത് നോക്കി കഴിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. സി, ഹേ ഫീവർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അതിന് ഭൂരിഭാഗം ഹേ ഫീവറും ആന്റി ഹിസ്റ്റമിൻ ഗുളികകൾ കൊണ്ട് നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. ഈ ആന്റി ഹിസ്റ്റമിൻ ഗുളികകൾ എല്ലാ ഫാർമസിയിലും ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ഓവർ ദ കൗണ്ടറായി ലഭ്യമാണ്. അപ്പൊ ഭൂരിഭാഗം ഹേ ഫീവർ സഫേഴ്സിനും അവർക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എന്നുള്ളത്. അവർ സാധാരണ ഫാർമസി പോയി മരുന്ന് മേടിക്കും, അത് കഴിക്കും, അത് മാറുകയും ചെയ്യും. ചിലർക്ക് വളരെ യുനോ വളരെ സിവിയർ ആയിട്ട് വരുമ്പോൾ, ഇത് ജീവിതത്തിനെ ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് സാധാരണ ഇത് ഡോക്ടറെ അടുത്ത് വരികയും ഡോക്ടർ അതിനനുസരിച്ചിട്ടുള്ള ചികിത്സകൾ, പലതരം ചികിത്സകളുണ്ട്. ആന്റി ഹിസ്റ്റമിൻ കൂടാതെ മറ്റേ സ്റ്റിറോയിഡ്, സ്റ്റിറോയിഡ് സ്പ്രേസ്, അതുകൂടാതെ അലർജൻ ഡീസെൻസിറ്റൈസേഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അത് അലർജി സ്പെഷ്യലിസ്റ്റിന് റെഫർ ചെയ്യണോ വേണ്ടോ എന്നുള്ളതെല്ലാം ജി പി നോക്കിയിട്ടാണ് തീരുമാനിക്കുക.
വളരെയധികം നന്ദി ഡോക്ടർ സുധീർ, വിശദാംശങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്.
Thank you very much. Thank you very much for having me.
പ്രിയ ശ്രോതാക്കളെ, വസന്തകാലം അഥവാ സ്പ്രിംഗ് സീസണിൽ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയും അതിൽ നിന്ന് രക്ഷ നേടാൻ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നുമാണ് എസ് ബി എസ് മലയാളത്തിലൂടെ നിങ്ങൾ കേട്ടത്. ഇതുപോലുള്ള മലയാളം പോഡ്കാസ്റ്റുകൾ എസ് ബി എസ് ഓഡിയോ ആപ്പ് വഴി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.